മനുഷ്യാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചാണ് തുടർന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ആത്മീയ വരങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ വിവരിക്കുന്ന ആത്മാവിന്റെ ഫലവും നാം നേരത്തെ ചിന്തിച്ച ആത്മാവിന്റെ വരവും തമ്മിൽ വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കണം. വരങ്ങൾ വിവിധ ശുശ്രൂഷകൾക്കായി വിവിധ വ്യക്തികൾക്ക് ദൈവം നൽകുന്ന പ്രത്യേക കഴിവുകളാണ്. എന്നാൽ ഫലമാകട്ടെ, ദൈവാത്മാവ് അധിവസിച്ച് നിയന്ത്രിക്കുന്ന ഏതൊരു വ്യക്തിയിലും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതും ഉണ്ടാകേണ്ടതുമാണ്. ഇവ രണ്ടും ഒരുപോലെ പ്രാധാന്യം അറിയിക്കുന്നവയാണ്. പരിശുദ്ധാത്മ വരങ്ങളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുവെങ്കിലും അത് വിഷയത്തിന്റെ ഒരു വശം മാത്രമാണ്. ആത്മജീവിതത്തിൽ സമതുലിതാവസ്ഥ സൂക്ഷിക്കണമെങ്കിൽ ആത്മാവിന്റെ ഫലത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തേ മതിയാകൂ. കൊരിന്ത്യ സഭ ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത സഭയായിരുന്നു. എങ്കിലും ആത്മീയ ഫലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കേവലം നിഷ്ഫലരായിരുന്നു. ഭിന്നതയും അധാർമികതയും കോടതി കയറ്റവും വിവാഹ പ്രശ്നങ്ങളും സഭാ കലഹങ്ങളും അവരുടെ ഇടയിൽ നിത്യ സംഭവങ്ങളായിത്തീർന്നു. കൃപാവരങ്ങളും ഫലവും ഒരുമിച്ച് പോകേണ്ടവയാണ്. കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ ആത്മീയ വീരന്മാരായി നാം ദർശിക്കുമ്പോൾ ദൈവം ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിതങ്ങളെ വിധിക്കുന്നത് എന്ന് നാം മറക്കരുത്. കൃപാവരങ്ങൾ ഓരോരുത്തർക്കും വിഭജിച്ച് നൽകിയിരിക്കുന്നത് പോലെ ഒരുത്തിന് സ്നേഹം, മറ്റൊരുവന് സന്തോഷം, വേറെ ഒരുവന് സമാധാനം എന്നിങ്ങനെ ഫലം വിഭജിച്ച് നൽകിയിട്ടില്ല. പ്രത്യുത എല്ലാവരിലും ഒരുപോലെ കാണേണ്ടതാണിത്. 9 പ്രത്യേക ഗുണങ്ങളുടെ മുൻപിൽ ആത്മാവിന്റെ ഫലം എന്ന ഏകവചനം ഉപയോഗിച്ചിരിക്കുന്നത് വ്യാകരണ പിശകല്ല. ആത്മാവിനെ അനുസരിക്കുന്ന വ്യക്തിയിൽ ഇവയെല്ലാം ഒത്തിണങ്ങിയ ഫലമാണ് ഉണ്ടാകുന്നത്. ഈ പറയുന്ന അനുഭവങ്ങളിൽ ഒന്നില്ലാതെ മറ്റൊന്നുണ്ടാകുന്നില്ല. ഏക ഫലമാണെങ്കിലും 9 പ്രത്യേക പ്രത്യക്ഷീകരണങ്ങൾ അവയ്ക്കുണ്ട്. ആത്മാവിന്റെ ഫലത്തെ ഒരു ഓറഞ്ചിനോട് ഉപമിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഓറഞ്ച് പൊളിക്കുമ്പോൾ വിവിധ അല്ലികൾ അതിൽ ഉള്ളതായി കാണുന്നു. ഓരോ അല്ലിയും വ്യത്യസ്തമാണെങ്കിലും ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേർപെട്ടതല്ല. അല്ലികൾ പലതാണ്, പക്ഷെ ഫലം ഒന്നാണ്. സ്നേഹമില്ലാതെ സന്തോഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിപ്പാൻ കഴിയുമോ? സൗമ്യതയില്ലാതെ സമാധാനമുണ്ടോ? സ്നേഹമില്ലാതെ ദയ എവിടെയാണ്? ഒരു ഓറഞ്ച് പൊളിക്കുമ്പോൾ അതിൻ്റെ ഒരല്ലി നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുമോ? അവ ഒരുമിച്ച് ഒറ്റ ഫലമായിട്ടാണ് വളരുന്നത്. ക്രിസ്ത്യ ജീവിതത്തിന്റെ ഉന്നതമായ അനുഭവവും ലക്ഷ്യവും ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവവൈതലിന്റെ ജീവിതത്തിൽ ഫലത്തിനുള്ള സ്ഥാനത്തെ വിവരിക്കുന്ന ഭാഗമാണ് 15-ാം അധ്യായം. ഫലം കായ്ക്കണം, അധികം ഫലം കായ്ക്കണം, പോയി ഫലം കായ്ക്കണം, നിലനിൽക്കുന്ന ഫലം കായ്ക്കണം എന്നിങ്ങനെ കർത്താവ് അവിടെ നിർദ്ദേശിച്ചിരിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും, നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്നാണ്. പിന്നെ അവിടുന്ന് നൽകുന്ന മുന്നറിയിപ്പ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പ് നീക്കിക്കളയുന്നു. കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിപിടിപ്പാക്കുന്നു. നാം ഫലം കായ്ക്കുന്നതിന്റെ രഹസ്യം എന്താണ്? യേശു പറഞ്ഞു, എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. മുന്തിരിവള്ളിയിൽ ശരിയായി പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു കൊമ്പിന് ഫലം കായ്പാൻ കഴിയും. കർത്താവ് പറഞ്ഞു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ധാരാളം ഫലം കായ്പാൻ തക്കവണ്ണം നമ്മിലൂടെ വ്യാപരിക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അതിനാലാണ് ഈ ഫലത്തെ പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. ഫലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. കർത്താവ് അത് വളരെ വ്യക്തമായി നിങ്ങൾ അതേ സംസാരിച്ചു. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. ഈ വാക്യം ചില തർജ്ജമകളിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്നറിയും. യോഹന്നാൻ 15:35 നമ്മുടെ പ്രവൃത്തികൾ പ്രസംഗത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ്. ക്രിസ്തീയ സ്വഭാവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും നാം ധാരാളം സംസാരിക്കാറുണ്ടെങ്കിലും നമ്മുടെ സംസാര വിഷയമായ ക്രിസ്തുവിന്റെ ജീവിതത്തിന് അനുസരണമായി പലപ്പോഴും നാം നടക്കാറുണ്ടോ എന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഏത് സാഹചര്യത്തിലും ക്രിസ്തു സ്വഭാവത്തിന് അനുരൂപമായ ഗുണങ്ങൾ നമ്മിൽ നിന്നും ഉളവാകുവാൻ തക്കവണ്ണം ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ഉളവാകുന്ന സ്വാഭാവിക ഫലമാണ് ആത്മാവിൻ്റെ ഫലം. ഒരു വിശ്വാസിയുടെ ആത്മനില അളക്കുന്നത് അവന് ലഭിച്ച കൃപാവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരു കൃപാവരത്തിലും കുറവുള്ളവളായിരുന്നില്ല കൊരിന്ത്യ സഭക്ക. എന്നാൽ അവരെ പറ്റി പൗലോസ് എഴുതുന്നത്, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. 1 കൊരിന്ത്യർ 3:1. നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉളവാകുന്ന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആത്മീകം അളക്കുന്നത്. നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്നതിലുപരി ആരായിരുന്നു എന്നതാണ് ദൈവത്തിന് പ്രധാനം. ആത്മാവിന്റെ ഫലം മാനുഷികമായ സ്വാഭാവിക ഗുണങ്ങളല്ല, പ്രത്യുത പ്രകൃത്യാതീതമായ ഗുണങ്ങളാണ്. ഒരു ഒരു തരത്തിലുള്ള സ്നേഹം, സന്തോഷം, സമാധാനം, ദയ തുടങ്ങിയവയെ കുറിച്ച് ലോകത്തിനറിയാം. മാനുഷികമായ ഈ സ്വാഭാവിക ഗുണങ്ങളിൽ നിന്ന് തുലവും വ്യത്യസ്തവും ഉന്നതവുമായ സ്വഭാവ വിശേഷങ്ങളാണ് ആത്മാവിന്റെ ഫലം. ശ്രേഷ്ഠമായ ഫലം ഉളവാകണമെങ്കിൽ വൃക്ഷം നല്ല നിലത്ത് നട്ടിരിക്കണം. ദൈവമക്കളുടെ വേരുകൾ ക്രിസ്തുവിൽ ഉറച്ചവയാണ്. നാം വിശ്വാസികളായിത്തീരും മുൻപേ ഈ ലോകത്തിൽ നടപ്പെട്ടവരും അതിനനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കുന്നവരും ആയിരുന്നു. രണ്ട് വ്യത്യസ്ത നിലങ്ങളിൽ നടപ്പെട്ടിരിക്കുന്ന വൃക്ഷങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യത്യസ്തമായ രണ്ട് ഫലങ്ങളെ കുറിച്ചാണ് ഗലാത്തിയർ 5:14 മുതൽ 25 വരെ വിവരിക്കുന്നത്. യേശുവിന്റെ ജീവനാലുള്ള ഫലം, ആത്മാവിന്റെ ഫലത്തിന്റെ മുഴുവൻ പ്രത്യക്ഷീകരണങ്ങളും പൂർണ്ണമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവിന്റെ ജീവിതത്തിലാണ്. യേശു കർത്താവ് ജീവിച്ചതും ശുശ്രൂഷിച്ചതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ അവിടുന്ന് തന്നെത്താൻ താഴ്ത്തി ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ സമ്പൂർണമായി ആത്മാവിൽ ആശ്രയിച്ച് നിലകൊണ്ടു. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന പോലെ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് അവിടുത്തെ ജീവനിൽ പങ്കാളികളാകും തോറും പരിശുദ്ധാത്മാവ് നമ്മിൽ ഫലം ഉളവാക്കിക്കൊണ്ടിരിക്കും. ക്രിസ്തുവിന്റെ ജീവനാണ് നമ്മുടെ ഫലത്തിന്റെ ഉറവിടം. ആത്മാവിന്റെ ഫലത്തിന്റെ വിഭജനം, ആത്മാവിന്റെ ഫലത്തിന്റെ ഏകത്വത്തെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഫലം ഏകമാണ്, എന്നാൽ 9 പ്രത്യക്ഷീകരണങ്ങൾ അതിനുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം എന്നിവയാണവ. അതിലെ ഓരോ ഗുണങ്ങളെ കുറിച്ചും പ്രത്യേകം പഠിക്കുന്നത് പ്രയോജനമായിരിക്കും. സ്നേഹം, നമ്മളുടെ സ്നേഹത്തിന്റെ അളവാണ് നമ്മളുടെ ആത്മാവിന്റെ അളവ് വ്യക്തമാക്കുന്നത്. ദൈവത്തെക്കുറിച്ച് തിരുവചനത്തിൽ രണ്ട് പ്രത്യേക കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ആത്മാവാകുന്നു, ദൈവം സ്നേഹമാകുന്നു. ദൈവിക സ്വഭാവത്തിന്റെ അന്തസത്തയാണ് സ്നേഹം. ദൈവാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തി ദൈവത്തിന്റെ സ്വഭാവമായ സ്നേഹത്താൽ നിറഞ്ഞവനായിരിക്കും. 1 കൊരിന്ത്യർ 12 കൃപാവരങ്ങളെ കുറിച്ച് വിവരിച്ചിട്ട് പൗലോസ് എഴുതുന്നത്, ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ്. അത് സ്നേഹത്തിന്റെ മാർഗമാണ്. ഒരു മനുഷ്യന് എല്ലാ കൃപാവരങ്ങളും ലഭിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല, വരങ്ങൾ നിന്നു പോകും. എന്നാൽ സ്നേഹം നിത്യമാണ്. സന്തോഷം, എല്ലാ വിശ്വാസികളിലും ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണമാണ് സന്തോഷം. വിശ്വാസികളോടുള്ള ബന്ധത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിപ്പീൻ. ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ സന്തോഷിക്കുക, എപ്പോഴും സന്തോഷിപ്പീൻ എന്നതാണ് ദൈവ ഇഷ്ടം. സന്തോഷം എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഖാറ എന്നതാണ്. കൃപ, ഖാരിഷ്, സന്തോഷം, ഖാറ എന്നീ പദങ്ങൾ ഒരേ മൂലരൂപത്തിന്റെ തൽഫലങ്ങളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ക്രിസ്തീയ സന്തോഷത്തിന്റെ രഹസ്യം ഏതാണ്ട് ഗ്രഹിക്കാം. സന്തോഷം എന്ന വേദപുസ്തക പദം മനസ്സിലാക്കണമെങ്കിൽ സന്തോഷം, ജോയ്, ആനന്ദം, ഹാപ്പിനെസ് എന്നീ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആദ്യം ഗ്രഹിക്കണം. സംഭവങ്ങളോടുള്ള ബന്ധത്തിലാണ് ആനന്ദം ഉളവാകുന്നത്. എന്നാൽ സന്തോഷമാകട്ടെ നമ്മുടെ ആത്മാവിന് ദൈവത്തിന്റെ ആത്മാവിനോടുള്ള ആന്തരിക പ്രതികരണമാണ്. സുഖകരമായ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി ഉളവാകുന്ന വൈകാരികമായ പ്രതികരണമാണ് ആനന്ദം. എന്നാൽ സന്തോഷമാകട്ടെ ആത്മാവിന്റെ ഫലമാണ്. ഈ പ്രകൃത്യാതീത സന്തോഷം ദുഃഖങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിലും അഭംഗുരം നിലനിൽക്കുന്നതാണ്. സമാധാനം, ഗ്രീക്ക് ഭാഷയിൽ സമാധാനം എന്നതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എയ്റേനെ എന്ന പദമാണ്. ശാന്തത, വിശ്രമം, ആരോഗ്യം, അഭിവൃദ്ധി, ഐശ്വര്യം, രമ്യത, സ്വരച്ചേർച്ച, ഉറപ്പ്, സമ്പൂർണക്ഷേമം, സുരക്ഷിതത്വം എന്നിവ കലശലുകളുടെയും ബഹളങ്ങളുടെയും കലഹങ്ങളുടെയും പരിശോധനകളുടെയും പരീക്ഷകളുടെയും നടുവിലും ഉണ്ടായിരിക്കുന്ന അവസ്ഥയാണ് എയ്റേനെ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിലുള്ള ആശ്രയത്തിന്റെയും ഉറപ്പിന്റെയും ഫലമായി ലഭിക്കുന്ന ആഴമായ അനുഭവ വിശേഷമാണിത്. ഈ സമാധാന കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മിൽ പകർന്നു നൽകിയിരിക്കുകയാണ്. അത് അവിടുത്തെ സമാധാനമാണ്. അവനിൽ മാത്രമേ ആ സമാധാനം നമുക്ക് പ്രാപിക്കുവാൻ കഴിയൂ. 4. ദീർഘക്ഷമ. ദീർഘക്ഷമ എന്നതിന് വിവിധ നിർവചനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആംഗ്ലേയ സഭയുടെ ബിഷപ്പായിരുന്ന RC Trent പറയുന്നത്, വികാരങ്ങൾക്കോ പ്രവർത്തനത്തിനോ ഇടം കൊടുക്കും മുൻപേ മനസ്സിനെ ദീർഘമായി നിയന്ത്രിച്ച് നിർത്തുന്നതിനെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ക്രിട്ടിക്കൽ കമന്ററി കൊടുത്തിരിക്കുന്ന നിർവചനം, ഒരു തെറ്റിന് വേഗത്തിൽ പകരം വിട്ടാതെ സ്വയം പിന്മാറുന്നതാണ് ദീർഘക്ഷമ. ആൽഫർഡ് പ്ലമ്മർ രേഖപ്പെടുത്തിയിരിക്കുന്നത്, തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ദ്രോഹങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും കണ്ടിട്ട് കോപിക്കുന്നതിനോ പകരം വീട്ടുന്നതിനോ ഉള്ള പ്രകോപനം ഉണ്ടാകാതെ സംയമനം പാലിച്ച് അവയെ സഹിക്കുന്നതിനെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. മക്രോത്തുമിയ എന്ന മൂലപദത്തിന്റെ അർത്ഥം സഹിഷ്ണുതയോടുകൂടി പിടിച്ചു നിൽക്കാനുള്ള കഴിവ്. മറ്റുള്ളവരുടെ ദ്രോഹങ്ങളെയും പ്രകോപനങ്ങളെയും എതിർപ്പുകളെയും ദൗർബല്യങ്ങളെയും പിറുവിറുപ്പോ അതൃപ്തിയോ നീരസമോ കൂടാതെ ദീർഘമായി സഹിപ്പാനുള്ള കഴിവ് എന്നാണ്. അടുത്തത് ദയ, സന്മനസ്, പരമാർത്ഥത, മനസ്സലിവ്, ഔദാര്യശീലം, അനുകമ്പ എന്നീ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രിസ്റ്റോട്ടസ് എന്ന പദമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് ദയ. പഴയ നിയമത്തിൽ അനേക പ്രാവശ്യം ദയയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ പ്രകൃതിയിൽപ്പെട്ട ഒരു പ്രത്യേക സ്വഭാവമാണിത്. ഈ സ്വഭാവത്തെ നാം വെളിപ്പെടുത്തണം. അപ്പോസ്തലനായ പൗലോസ് ദയ എന്നതിനൊരു നല്ല ഉദാഹരണം നൽകിയിട്ടുണ്ട്. ആ വാക്യ മൂലഭാഷയിൽ, മുലയൂട്ടുന്ന ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ മാർവോടണച്ച് പോറ്റുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു എന്നാണ്. ദയയുള്ള മനുഷ്യൻ ശാന്തനാണ്. ശാന്തതയുടെ അടയാളമായ പ്രാവ് രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ദയയുടെ ആത്മാവാണ്. ദയയുള്ള മനുഷ്യൻ ആർദ്രഹൃദയമുള്ളവനാണ്. മറ്റുള്ളവരോട് അവൻ മനസ്സിലുണ്ടാകും. അവൻ ക്ഷമിക്കുന്നവനാണ്. അതുകൊണ്ട് അന്യോന്യം ദയുള്ളവരായിരിക്കും എന്ന് തിരുവഴുത്ത് അനുശാസിക്കുന്നതിന്റെ അർത്ഥം, അന്യോന്യമുള്ള ഇടപാടിൽ നാം ശാന്തരും ആർദ്രഹൃദയമുള്ളവരും മനസ്സലിവുള്ളവരും ക്ഷമാശീലമുള്ളവരുമായിരിക്കണം എന്നാണ്. അടുത്തത് പരോപകാരം. മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന അഗാത്തോസിനെ എന്ന പദത്തിൽ നിന്ന് നീതി, അഭിവൃദ്ധി, പ്രിയം, സഹതാപം, സഹായം ചെയ്യുവാനുള്ള മനസ്സ്, ദയ, സുഹൃതം, നന്മ, ഔദാര്യ മനസ്ഥിതി, ജീവിതത്തിലും പ്രവൃത്തിയിലും ദൈവാനുരൂപമായ അനുഭവം എന്നിങ്ങനെ വിവിധ അർത്ഥങ്ങൾ ആണ് നൽകിയിരിക്കുന്നത്. ആത്മാവിന്റെ ഫലമായ പരോപകാരം അഥവാ സൽഗുണം ദൈവത്തിന്റെ സമ്പൂർണ്ണ നന്മയിൽ നിന്നും ഉളവാകുന്നതാണ്. ദൈവിക നന്മയെ വിവരിപ്പാനായി തിരുവഴുത്ത് വെളിച്ചത്തെ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവിക പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നവരാണ് വിശ്വാസികൾ. ആത്മനിറവിലുള്ള ക്രിസ്തീയ ജീവിതത്തെ വിവരിച്ച് പൗലോസ് പറയുന്നത്, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിന്റെ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. വിശ്വസ്തത. വിശ്വാസമെന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന പിസ്റ്റിസ് എന്ന പദം തന്നെയാണ് മൂലഭാഷയിൽ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനോടും ദൈവം നൽകിയ ശുശ്രൂഷയോടുമുള്ള സമീപനത്തിലും നാം വിശ്വസ്തരായിരിക്കണം. ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തത കാര്യവിചാരകത്വത്തിനുണ്ടായിരിക്കേണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായ യോഗ്യതയായിട്ടാണ് തിരുവെടുത്ത് പറയുന്നത്. ദൈവജനത്തോടുള്ള സത്യസന്ധമായ സമീപനത്തിലും അനുസരണത്തിലും വിശ്വസ്തത വെളിപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന് സഭകളോടുള്ള തോതിൽ തേജസ്കരിക്കപ്പെട്ട കർത്താവ് ആജ്ഞാപിക്കുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. നമ്മുടെ ശുശ്രൂഷയെ വിധിക്കുന്നത് വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് തിരുവെഴുത്ത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മത്തായി 25:14-30 അത്യൽപത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അവിടുന്ന് അധികത്തിന് കാര്യവിചാരകനാക്കും എന്ന് വാക്തത്വം ചെയ്തിട്ടുണ്ട്. സൗമ്യത. തർജ്ജമ ചെയ്യുന്നതിന് വളരെ പ്രയാസമുള്ള പ്രവോട്ടസ് എന്ന പദമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മര്യാദ, ശാന്തത, കീഴ്വഴക്കം, ആദരവ്, ദൈവത്തിനു വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം, പഠിക്കപ്പെടുവാൻ തക്കമുള്ള വിനയം, വീണ്ടും വിചാരം അഥവാ മറ്റുള്ളവരുടെ വികാരങ്ങളെയും ക്ലേശങ്ങളെയും മാനിക്കുന്ന സ്വഭാവം എന്നിങ്ങനെ വിവിധ അർത്ഥത്തിൽ ഈ പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവോട്ടസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ മൂലപദമായ പ്രാവുസ് മെരുക്കിയെടുത്ത ഒരു മൃഗത്തെ സൂചിപ്പിക്കുന്നതാണ്. സൗമ്യത ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമായി നമ്മുടെ സ്വയത്തെ മെരുക്കിയെടുക്കുന്ന അനുഭവമാണ്. പലരും ചിന്തിക്കുന്നത് പോലെ സൗമ്യത ബലഹീനതയുടെ ലക്ഷണമല്ല, പ്രത്യുത പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ ഫലമാണ്. 9, ഇന്ദ്രിയ ജയം, ആത്മസംയമനം, മിതത്വം, സ്വാത്വികത്വം എന്നിങ്ങനെ വിവിധ നിലകളിൽ വിവർത്തനം ചെയ്യാവുന്ന എക്രാട്ടയ എന്ന പദമാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അംഗം പൊരുതുന്നവൻ തന്റെ ശരീരത്തെ പരിപൂർണ ശിക്ഷണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സകലത്തിലും വർജനം ആചരിക്കുന്നതിനെയും ഒരു വിശ്വാസി അവന്റെ ലൈംഗിക ആസക്തിയിന്മേൽ വിജയം പ്രാപിക്കുന്നതിനെയും കാണിക്കുവാൻ ഈ പദമാണ് ഉപയോഗിക്കുന്നത്. ഭക്ഷണപാനീയങ്ങളുടെ മേലുള്ള നിയന്ത്രണം, ജഡമോഹങ്ങളുടെ മേലുള്ള നിയന്ത്രണം, വസ്ത്രം, സ്വഭാവം, പരിഷ്കാര രീതികൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നമ്മുടെ സ്വന്തം ശക്തിയിൽ ഒരു പരിധിവരെ മാത്രമേ ആത്മസംയമനം പാലിപ്പാൻ നമുക്ക് സാധിക്കൂ. എന്നാൽ യഥാർത്ഥ ആത്മസംയമനം ഉളവാകുന്നത് നമ്മുടെ സ്വയത്തെ സമ്പൂർണമായി പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. ഇന്ദ്രിയജയം പരിശുദ്ധാത്മാവിൽ നമ്മിൽ ഉളവാക്കുന്ന ഫലമാണ്. മുകളിൽ വിവരിച്ച ആത്മാവിന്റെ ഫലത്തിന്റെ 9 പ്രത്യക്ഷീകരണങ്ങളും ഒരുപോലെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് യേശു കർത്താവിന്റെ ജീവിതത്തിലാണ്. യേശു ജീവിച്ചതും ശുശ്രൂഷിച്ചതും പരിശുദ്ധാത്മ ശക്തിയാലാണ്. അതുപോലെ നാം സമ്പൂർണമായി പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ആത്മാവിന്റെ ഫലം നമ്മിലും പ്രത്യക്ഷപ്പെടും. ഫലത്തിന്റെ രഹസ്യം പരിശുദ്ധാത്മാവാൻ ജീവജല നദിയാണ്. ആ നദിയിലേക്ക് വേരുകൾ ഇറക്കി ശക്തി സംഭരിക്കുന്ന വിശ്വാസിയാം വൃക്ഷം വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ബഹുവിധമായ ആത്മീയ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ആത്മീയ ഫലങ്ങളാൽ വരങ്ങളാൽ നിറഞ്ഞവരായി ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സമ്പൂർണമായി വിധേയപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമകളായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് കൃപ ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ഭാഗവും ഞാൻ അവസാനിപ്പിക്കുന്നു.